നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
നമസ്കാരം ശ്രീ രാജ് നായർ, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
സന്തോഷം.
ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഒരുപാട് മലയാള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന നിരവധി പേരുണ്ട്. പക്ഷേ എന്നാൽ പോലും ഒരു മുഖ്യധാര എഴുത്തുകാരൻ എന്ന് പറയാവുന്ന രീതിയിൽ അങ്ങനെ മറ്റാരും തന്നെയില്ല. അവിടെയാണ് ഇപ്പോൾ താങ്കൾ മലയാളത്തിലെ ഏറ്റവും പ്രമുഖ പ്രസാധകശാലയായ DC ബുക്സ് പ്രസിദ്ധീകരിച്ച കടലാസു പക്കികൾ എന്ന താങ്കളുടെ രണ്ടാമത്തെ നോവലുമായി എത്തിയിരിക്കുന്നത്. പുസ്തകം പുറത്തിറങ്ങിയപ്പോൾ ഏതാനും ദിവസങ്ങളാവുകയാണല്ലോ. ഒരു ആദ്യ പ്രതികരണം എങ്ങനെയുണ്ട്?
സന്തോഷം കേട്ടതിൽ. ഞാൻ പ്രതികരണം ഇതിനകത്ത് പ്രധാനമായിട്ട് ഒരു കാര്യം അറിയേണ്ടത്, ഞാൻ ഇവിടെ ഓസ്ട്രേലിയയിലാണല്ലോ, അപ്പോൾ എന്താണ് നാട്ടിൽ സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് സത്യം. പിന്നെ ആകെക്കൂടെ നമ്മളത് കേൾക്കുന്നത് ഫോണിൽ കൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടെയാണ്. അപ്പോൾ കഴിഞ്ഞ പുസ്തകം ഇറങ്ങിയിട്ട് ഇപ്പോൾ 3-4 ദിവസമായി. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഇങ്ങനെയുള്ള ചെറിയ ഇൻ്റർവ്യൂകൾ നടക്കുന്നു. പുസ്തകം വായിക്കാൻ തുടങ്ങി എന്ന വാർത്ത മാത്രമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. ഇതിനകം വായിച്ചു കഴിഞ്ഞത് 2 പേരേയുള്ളൂ. അത് രണ്ടുപേരും പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് വായിച്ചവരാണ്. സാഹിത്യകാരന്മാരായ ശ്രീ സച്ചിദാനന്ദൻ മാഷും നോവലിസ്റ്റായ S. ഹരീഷുമാണ് വായിച്ചവർ. അവർ പറഞ്ഞത് അവരെഴുതിയിട്ടുണ്ട്, അവർ പറയുകയുണ്ടായി. അത് വളരെ എനിക്ക് വളരെ സന്തോഷം നൽകിയ വാക്കുകളാണ് അവരുടെ കാര്യം എനിക്ക് കിട്ടിയത്. അത്ര എനിക്ക് പറയാനുള്ളൂ. വായനക്കാർ തുടങ്ങിയിട്ടില്ല,
വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ചധികം പേജുകളുള്ള ഒരു പുസ്തകമാണല്ലോ അല്ലേ?
അതെ.
ഓക്കെ, ഞാൻ അതിൽ ആ ഒരു പുസ്തകത്തിന്റെ പേരിൽ തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. കടലാസു പക്കികൾ. ഇപ്പൊ താങ്കൾ തന്നെ ആമുഖത്തിൽ കടലാസു പറവകൾ എന്ന വാക്ക് പലതവണ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ സ്ഥിരം കേൾക്കുന്ന കടലാസു പക്ഷികൾ എന്ന വാക്കുണ്ട്, അല്ലെങ്കിൽ പറവകൾ തന്നെ ഉണ്ട്. അതിനെല്ലാം ഉപരിയായി, അല്ലെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചിട്ട് അധികം പറയാത്ത കടലാസു പക്കികൾ എന്ന വാക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു പേര് കൊണ്ടുവന്നു? എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നോ?
ഉണ്ട്, അത് സത്യമാണ് ഡിജു പറഞ്ഞത്. ഞാൻ തുടങ്ങിയപ്പോൾ കടലാസ് പക്ഷികളായിരുന്നു, പറവകളായിരുന്നു, അത് പക്കികളായി മാറുകയാണ്. കാരണം അതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ കവർ കണ്ടവർ മനസ്സിലാക്കുകയും ചെയ്യും. അതിൻ്റെ കവർ ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്, അതിൻ്റെ ഇലസ്ട്രേഷൻ. അപ്പോൾ അതിൽ ഇതിനകത്തെ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ മനസ്സാണ് ഈ ഈ കടലാസ് പക്കികൾ എന്ന് മാറ്റാൻ എനിക്ക് തോന്നുന്നു. എനിക്ക് അതാണ് ഒരു കാരണം. ഈ കടലാസ് പക്ഷികളാണ്, കടലാസ് പക്ഷികൾ, കടലാസ് പറവകൾ, കടലാസ് പക്കികൾ, ഇവയൊന്നും അവർക്കൊക്കെ ചിറകുകളുണ്ട്, പക്ഷെ പറക്കുന്നില്ല. ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പുസ്തകം പോലെ തന്നെ, പുസ്തകത്തിൻ്റെ ഉള്ളടക്കം പോലെ തന്നെ. അപ്പോൾ പറക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് മറ്റുള്ള ആരെങ്കിലും ഒന്ന് എറിഞ്ഞാൽ അത് പറക്കും. അത് മാത്രമല്ല, അത് നൂലിൽ കെട്ടിയിട്ടിരിക്കുന്ന കാറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ആരെങ്കിലും അതിനെ എറിയാൻ ശ്രമിച്ചാൽ മാത്രം പറക്കുന്ന പക്ഷികളാണ്. അപ്പം ഈ പക്കികൾ എന്ന് വരാൻ കാരണം അതൊരു വളരെ സ്ലാങ് ഭാഷയാണ്. ആ ലെവലിൽ എത്താൻ വേണ്ടിയാണ്. അതായത് നമ്മൾ ഒരു സാധാരണ, അപ്പം ഞാൻ ഇന്നലെയും പറഞ്ഞു, അതായത് ഒരു ഇന്ത്യൻ സിറ്റിസനാണ് ഇതിനകത്തെ കഥാപാത്രം. ഞാനതിനെ ഒരു പൗരൻ എന്ന് തന്നെ പറയുന്നു. കൃഷ്ണൻ എന്ന പ്രധാന കഥാപാത്രത്തെ എനിക്കൊരു ഇന്ത്യൻ അല്ലെങ്കിൽ ഭാരതീയനായ പൗരൻ ആണ്, ഒരു പൗരന്റെ കഥയാണ്,
ഒരു പട്ടാളക്കാരന്റെ കഥയാണല്ലേ?
അതെ അതെ. അപ്പൊ അതെ, പൗരൻ എന്ന് പറയാൻ കാരണം അതിനെ ഒരു ആ ഒരു പേരിൽ ഒരാളെ അങ്ങനെ നമ്മള് ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു ചെറിയൊരു ഒരു മനുഷ്യൻ എന്ന് മാത്രമല്ല, അതൊരു പൗരനാണ്. അതുകൊണ്ടാണ് പക്കികളായി മാറിയത്, അതായത് വളരെ സാധാരണക്കാരനായ ഒരു ഗ്രാമത്തിലെ കൃഷ്ണൻ. അതാണ് കാരണം.
ഈ കൃഷ്ണന്റെ കഥയാണെന്ന് പറഞ്ഞു, അപ്പൊ കഥ എന്താണ്, അല്ലെങ്കിൽ കഥ തന്തു എന്താണ് എന്ന കാര്യം കൂടി ഒന്ന് പറയാൻ കഴിയുമോ?
പറയാം. അത് ഇതിനകത്ത് നമ്മള് കൃഷ്ണൻ എല്ലാ കഥാപാത്രങ്ങളെ പോലെയും എന്നിൽ പലപ്പോഴും ജനലിൽ കൂടെ നോക്കുകയും വാതിൽ മുട്ടുകയും വാതിൽ തുറന്ന് കിടക്കുന്ന വാതിൽ മുട്ടാതെ കയറി വരികയും ചെയ്യുന്ന കഥാപാത്രങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ. ഇപ്പൊ കൃഷ്ണൻ വന്ന് പറഞ്ഞ കഥ ഇതാണ്. അതൊരു നമ്മള് സാധാരണ ജീവിതത്തിൽ കാണുകയും നമ്മുടെ മുന്നിലൂടെ നടന്നു പോവുകയും ചെയ്യുകയും എന്നിട്ടും കാണാതെ പോകുന്ന ഒത്തിരി ആത്മാക്കളുണ്ട് നമ്മുടെ നാട്ടിൽ, അതെല്ലാം ലോകം മുഴുവനുണ്ട്. അങ്ങനെയുള്ള ഒരു വളരെ സാധാരണ മനുഷ്യൻ അതേസമയം ഇന്നത്തെ, അതായത് കഴിഞ്ഞ 60 വർഷത്തെ കഥയാണ്, കഴിഞ്ഞ ഏകദേശം ഒരു 60 വർഷം. ഇതൊരു ചരിത്ര നോവലൊന്നുമല്ല, ഇത് ഞാനിങ്ങനെ ഇന്നാമാണ്ടിൽ ഇന്ന് നടന്നു എന്നൊന്നും പറയുന്നില്ല. 60 വർഷത്തിൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഭാരതത്തിൽ, കേരളത്തിൽ, വിദേശ രാജ്യങ്ങളിലും ഒക്കെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഒരു കഥയാണ്. പിന്നെ ഇതിനകത്ത് വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അല്ലാതെ തന്നെ വരുന്ന കാര്യങ്ങൾ, മതം, ജാതി, തൊലിയുടെ നിറം, സാംസ്കാരിക ആയിട്ടുള്ള മാറ്റങ്ങൾ നാട്ടിൽ നടന്നത്, സോഷ്യൽ ഇഷ്യൂസ്, പൊളിറ്റിക്സ് എല്ലാം ഉണ്ട്. അതെല്ലാം നമ്മൾ രാവിലെ എഴുന്നേറ്റ് പത്രം വായിച്ചിട്ട് ജീവിച്ച് വൈകിട്ട് കിടന്നുറങ്ങുന്നത് പോലെ തന്നെ കൃഷ്ണന്റെ ജീവിതത്തിലും വന്നു പോവുകയാണ്. അതാണ് അത്രേ എനിക്കിപ്പോ പറയാനുള്ളൂ. അത് കൂടുതൽ പറഞ്ഞാൽ പിന്നെ പുസ്തകം വായിക്കുന്നവർക്ക് അതിന്റെ ഒരു രസം പോകും.
തീർച്ചയായും. പക്ഷെ ഏറെ നാളായി വിദേശ രാജ്യങ്ങളിൽ പഠിക്കുകയും ജീവിക്കുകയും ജോലി ചെയ്യുകയും എല്ലാം ചെയ്യുന്ന വ്യക്തിയാണ് താങ്കൾ. പക്ഷെ ഈ കഥ ഒരു ആലപ്പുഴക്കാരന്റെ, ഒരു കുട്ടനാടുകാരന്റെ കഥയാണ്. ഒരു കുട്ടനാടുകാരന്റെ ഗ്രാമീണ ചിന്തകൾ അത് കോർത്തിണക്കിയാണ് കഥ പറയുന്നത്. അപ്പോൾ ഇപ്പോഴും ഒരു കുട്ടനാടൻ ജീവിത സൗന്ദര്യം താങ്കളുടെ കഥയിൽ നിറഞ്ഞു നിൽക്കുന്നത്, ഇത്രയും കാലം വിദേശത്ത് ജീവിച്ചിട്ടും ആ ഒരു നാട്ടിലേക്ക് തിരിച്ചു പോകാൻ, കഥയിലൂടെ തിരിച്ചു പോകാനുള്ള ഒരു കാരണം എന്താണ്? അതോ ബ്രിസ്ബനിൽ താങ്കൾ ഒരു കുട്ടനാട് സങ്കല്പിച്ചുണ്ടാക്കിയിട്ടാണോ കഥ എഴുതിയിരിക്കുന്നത്?
അതെ, ഇത് ഞാൻ ഒന്നാമതായത് ഞാനൊരു കുട്ടനാട്ടുകാരനാണ്. അതിൽ ഞാൻ കൊച്ചുനാളിൽ എൻ്റെ ജീവിതം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന എൻ്റെ ഗ്രാമമാണ്. ഞാൻ അവിടെയാണ് വളർന്നത്. കൊച്ചിലെ എല്ലാ ചെറിയ പൂക്കൃത്രങ്ങളും കാണിച്ചത് ആ നാട്ടിലാണ്. അവിടുത്തെ മനുഷ്യരുടെ ഭാഷ എനിക്കറിയാം. അവിടുത്തെ ആ നാട്ടിലെ മനുഷ്യരെ എനിക്കറിയാം, വളരെ പൂർണ്ണമായിട്ട് അറിയാം ആ നാടിൻ്റെ പ്രകൃതി, ജീവജാലങ്ങളെല്ലാം. അപ്പോൾ അവരൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ആ ഭാഷയും വന്നിട്ടുണ്ട്. പിന്നെ ഇതേ ചോദ്യം എന്നോട് ഹരീഷ് എന്ന എഴുത്തുകാരനും ചോദിച്ചു വായിച്ചു കഴിഞ്ഞിട്ട്. അദ്ദേഹം എന്നോട് ആദ്യം ചോദിച്ചത്, എത്ര നാളായി നാട് വിട്ടിട്ട്, നാട് വിട്ട ഒരാളാണെന്ന് തോന്നുന്നില്ലല്ലോ ഇത് വായിച്ചിട്ട് എന്നാണ് പറഞ്ഞത്. അപ്പം അതിലെല്ലാം അർത്ഥവും അടങ്ങുന്നു. അതായത് എൻ്റെ ആ ഭാഷ ഞാൻ കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു ഭാഷയൊന്നുമല്ല. അങ്ങനെ ആ കഥ വന്നു, കഥാപാത്രങ്ങൾ വന്നു. സാങ്കല്പികം എന്ന് ഞാൻ പറയുന്നെങ്കിലും ഞാൻ ജനിച്ചു വളർന്ന കുട്ടനാട്ടിലെ ആ ഗ്രാമമാണ്, തകഴി എന്ന ഗ്രാമമാണ് എനിക്കറിയാവുന്നത്. സാങ്കല്പികമായ കൊറ്റേലി എന്നൊരു ഗ്രാമമാണ് ഈ നോവലിൽ. എന്നിരുന്നാലും അപ്പോൾ അത് യാദൃശ്ചികമായിട്ട് വരുന്നതാണ്. അതിൽ ഞാൻ ബലം പിടിച്ച് അങ്ങനെ ഒരു ഭാഷയിൽ എഴുതണമെന്നോ അങ്ങനെ ഒരു ഗ്രാമീണതയിൽ ഉൾക്കൊള്ളണമെന്നോ ഒന്നും ആലോചിച്ചിട്ടല്ല. ആ കഥ അങ്ങനെ വന്നു, ആ കഥയ്ക്ക് ആ ഭാഷയും വന്നു, ആ കഥയ്ക്ക് ആ ഒരു നിറവും മണവും സ്വഭാവവും വന്നു ചേർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.
പക്ഷെ അതിൻ്റെ ഒരു മറുവശം കൂടെ ചോദിച്ചിട്ട്, കാരണം ഇപ്പം ഇതിൽ പറയുന്നൊരു ഭാഷയും ആ ഒരു ഗ്രാമീണ വിശുദ്ധി അല്ലെങ്കിൽ ആ ഒരു കുശുമ്പും കുന്നായ്മയും എല്ലാം തന്നെ കുറച്ചു കാലം മുമ്പുള്ള കുട്ടനാട്, താങ്കളൊരു പക്ഷേ കുട്ടനാട്ടിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അന്നുണ്ടായിരുന്ന കുട്ടനാടിൻ്റെ സ്വഭാവമായിരുന്നു. ആ ഒരു സ്വഭാവം ഇപ്പോഴും അവിടെ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ ഈ ഒരു കഥ എഴുതുന്ന സമയത്ത്?
ഉണ്ടല്ലോ, ഉണ്ടല്ലോ. നമ്മൾ അതാണ് നമ്മളെല്ലാം വിചാരിക്കും എല്ലാ 10 വർഷവും ലോകം മാറുന്നു. വെറുതെയാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ കറങ്ങി നടക്കുകയാണ് അതിൽ. ഈ മാറ്റങ്ങൾ നമ്മൾ ഉപരിപ്ലവമായിട്ടുള്ള വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള മാറ്റങ്ങളേ ഉള്ളൂ. ഒരു കട മാറിയത് കൊണ്ട് ആ നാട്ടിലെ മനുഷ്യർ മാറുന്നില്ല. ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്, നിരക്കെട്ടിടങ്ങൾ മാറുന്നുണ്ട്. ഓടിട്ട നിരക്കെട്ടിടങ്ങൾ പൊളിച്ചിട്ട് കോൺക്രീറ്റ് നിരക്കെട്ടിടങ്ങൾ ഇട്ടു. അതിൽ അച്ഛൻ ഇട്ടിരുന്ന വേഷം മാറി. മകന് ഒരു സാധാരണ കൃഷിക്കാരൻ ഉടുക്കാൻ 50 വർഷം മുമ്പ് ഉടുക്കാൻ അവന് സാധിക്കുന്ന വേഷം ഇന്ന് അതല്ല. അത് മാറി. കാരണം അവൻ്റെ ആ കുടുംബത്തിലെ മക്കൾക്ക് അവർക്ക് അതിൽ നല്ല വേഷങ്ങൾ മേടിച്ചു കൊടുക്കുക, അതിൽ നല്ല വേഷങ്ങൾ അവൈലബിൾ ആണ്, അതിടുന്നു. അത്രേ ഉള്ളൂ. പക്ഷെ സ്വത്വം മാറുന്നില്ല, ഭാഷ മാറുന്നില്ല. ഭാഷയും ഇപ്പൊ ഭാഷയിൽ കൂടുതൽ മറ്റുള്ള വാക്കുകൾ വന്നു ചേരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഒരു ഫോണിന്റെ SMS ഭാഷയും മറ്റും വളരെ ചെറുപ്പക്കാർക്ക് ഉണ്ടാവാം. എന്ന് പറഞ്ഞാലും ഗ്രാമങ്ങൾക്ക് മാറ്റം കുറവാണ്. ഗ്രാമങ്ങളിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ വണ്ടി ഇറങ്ങുമ്പോൾ പെട്ടെന്നൊരു മാറ്റം തോന്നും. ഞാൻ ഇപ്പോൾ എൻ്റെ തകഴിയിൽ ഞാൻ ചെല്ലുമ്പോൾ അതെ, എല്ലാം മാറിയിരിക്കുന്നു. ആ കടയിലും മറ്റും ഇരിക്കുന്ന ഒരു മുഖവും എനിക്കറിയില്ല. അവരെന്നെ നോക്കും, അവർക്ക് എന്നെ മനസ്സിലാവില്ല, എനിക്ക് അവരെ അറിയില്ല. പക്ഷെ അതിൽ പെട്ടെന്ന് ഒരാൾ എഴുന്നേറ്റ് നിൽക്കും, ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കുകയാണ്. ആ കെട്ടിപ്പിടുത്തോടുകൂടി ബാക്കിയുള്ളവർക്കും എന്നെ മനസ്സിലാവുകയാണ്. പെട്ടെന്നൊരു ബോണ്ടിങ് ആണ്. പിന്നെ ആ ഭാഷ മാറുകയാണ്. അതോടുകൂടി ഞങ്ങളെല്ലാം ഗ്രാമീണരാകുന്നു, അവർ സംസാരിച്ചു തുടങ്ങുന്നു, ഞാൻ പഴയ രാജ്യമാകുന്നു. അപ്പോൾ അത് ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ച് ഗ്രാമത്തിൻ്റെ ഭംഗി അതാണ്. പക്ഷെ ഒരു പട്ടണത്തിന് അങ്ങനല്ല. പട്ടണം മാറിപ്പോകാം പൂർണ്ണമായിട്ടും. പട്ടണം അത് ആര് അവിടെ കാശുള്ള ആര് വരുന്നു, അവിടെ എന്തൊക്കെ നിർമ്മിക്കപ്പെടുന്നു, അതനുസരിച്ചതൊക്കെ മാറിപ്പോകാം. പക്ഷെ ഗ്രാമങ്ങൾ അത്തരത്തിലുള്ള വലിയ മാറ്റങ്ങളൊന്നും വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം.
തീർച്ചയായും. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള പ്രവാസി മലയാളി സമൂഹത്തിന് വേണ്ടി ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പം താങ്കൾ ഒരു മലയാളിയായി ജീവിക്കുന്ന വ്യക്തിയല്ല, ഒരു പ്രൊഫഷണലി നോക്കുകയാണെങ്കിലും കുടുംബപരമായി നോക്കുകയാണെങ്കിലും മലയാളികളാൽ ചുറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല. അതിനേക്കാൾ കൂടുതലായി മറ്റു ഭാഷകൾ, ഇംഗ്ലീഷും മറ്റു ഭാഷകളും കൂടുതലായി ദിവസവും കേൾക്കുന്ന വ്യക്തിയാണ്. അവിടെയും ഇത്രയും കാലത്തിന് ശേഷവും ഈ മലയാള ഭാഷ ഇത്തരത്തിൽ താങ്കൾ കാത്തു സൂക്ഷിക്കുന്നതും ഈ ചിന്തകൾ മലയാള ഭാഷയിലൂടെ ഇങ്ങനെ ഒഴുക്കോടുകൂടി എഴുതാനും കഴിയുന്നത് എങ്ങനെയാണ്? അത് മറ്റുള്ളവർക്കായി പകർന്നു നൽകാവുന്ന ഒരു രഹസ്യം എന്താണ്?
അത് ജനിതക രഹസ്യമാണ്. അത് എനിക്ക് എങ്ങനെയോ എന്നിൽ കൂടിയ ഒരു ഒരു സത്യം. അത് അതിനപ്പുറം എനിക്ക് പറയാനൊക്കില്ല. ബിക്കോസ് ഞാൻ എഴുതാനിരിക്കുമ്പോൾ പലപ്പോഴും ഞാനൊരു ട്രാൻസിലാണ്. ഞാൻ മനസ്സിലിങ്ങനെ കിടന്ന ഇത് 5 വർഷം കൊണ്ട് എഴുതിയ നോവലാണ്. തിരുത്തലുകൾ ഒത്തിരി ചെയ്യാത്തൊരു എഴുത്ത് രീതിയാണ് എൻ്റെത്. അപ്പോൾ എഴുതി മനസ്സിലെഴുതി തിരുത്തി തിരുത്തി തിരുത്തിയിട്ടാണ് ഞാൻ കടലാസിലോട്ട് പകർത്തുക. ഇപ്പോഴും ഞാൻ കടലാസിൽ എഴുതുന്ന ആളാണ്. അപ്പോൾ അത് എഴുതി തുടങ്ങുമ്പോൾ അങ്ങ് എഴുതി വരികയാണ്. അത് ചിലപ്പോൾ 10-20 പേജ് കഴിഞ്ഞ് തിരിഞ്ഞ് ഞാൻ തന്നെ വായിക്കുമ്പോൾ എനിക്ക് തന്നെ ഓർമ്മയില്ല ഞാനത് എഴുതിയത്. അത് ഓ ഇങ്ങനെയൊക്കെ എഴുതിയോ. അപ്പോൾ ആ എഴുത്തിൽ നിന്നാണ് അടുത്ത 20 പേജ് വരുന്നത്. ഞാൻ തന്നെ ആ എൻ്റെ 20 പേജിൽ ഉള്ള മലയാളം ഉള്ള ഇപ്പം പറഞ്ഞ പോലെ ആ സൗന്ദര്യം വരികയാണ് ആ ഭാഷയുടെ. അതിൽ നിന്ന് വീണ്ടും ആ അങ്ങനെ കൃഷ്ണൻ ചെയ്തുവല്ലോ, ഇനി എന്ത് കൃഷ്ണൻ ചെയ്യുന്നു എന്ന് ഞാൻ നോക്കുമ്പോൾ കൃഷ്ണൻ എൻ്റെ മുന്നിൽ നിന്ന് ചെയ്യുകയാണ്. ഞാൻ എഴുതിയാൽ മാത്രം മതി. അങ്ങനെ അങ്ങനെയാണ്. അപ്പോൾ അത് നമ്മൾ ഇതൊരു ഈ മലപ്പടക്കം എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞ് പൊട്ടിത്തുടങ്ങിയാൽ അതിങ്ങനെ പൊട്ടി പോവുകയാണ് തീരുന്നത് വരെ. പിന്നെ ഒരു ദിവസം അത് തീരും. അത് തീരുന്നത് അവസാനം ഞാൻ കണ്ടു. പക്ഷെ അവസാനം വളരെ നേരത്തെ കണ്ടതാണ് നോവലിൻ്റെ. പക്ഷെ എഴുതി തീരാൻ വീണ്ടും വർഷങ്ങളെടുത്തു അത് എഴുതി തീരാൻ. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ശീലം. അതിന് അതിനകത്ത് ഒരു പ്രത്യേക ട്രെയിനിങ്ങും ഒന്നുമില്ല. ഇത് സത്യം പറഞ്ഞ ആദ്യം പറഞ്ഞ പോലെ ജനിതകമാണ്. എവിടെയോ എൻ്റെ ഉള്ളിൽ ഇതെല്ലാം കിടപ്പുണ്ട്. അത് ഇപ്പോൾ എന്നും ജീവിതത്തിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ മലയാളം സംസാരിക്കുന്ന ആരുമില്ല. എൻ്റെ മക്കൾ സംസാരിക്കില്ല, എൻ്റെ ഭാര്യ സംസാരിക്കില്ല. എന്നിട്ടും ഞാൻ ഈ മുറിയിലിരുന്ന് ഈ നോവൽ എഴുതി തീർത്തു. അപ്പോൾ അത് പൂർണ്ണമായിട്ടും എവിടെയോ ഉള്ളിൽ വസിക്കുന്ന ഒരു ഒരു ഭാഗ്യം. അത്രേ എനിക്ക് പറയാനുള്ളൂ.
തീർച്ചയായും ഞാനത് ചോദിക്കാനുള്ളൊരു കാരണം, ഒരു പക്ഷേ നോവൽ വായിച്ചപ്പോൾ എനിക്ക് തന്നെ ഒരു മലയാള ഭാഷയിൽ മലയാള മാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പോലും എനിക്ക് തന്നെ തോന്നിയ ഒരു ഒരു ചെറിയൊരു അസൂയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രത്തോളം അതുകൊണ്ട് കൂടിയാണ് ആ ചോദ്യം ചോദിച്ചത്. മറിച്ച് ഈ നോവലിലേക്ക് ഒരു കാര്യം കൂടി ചോദിക്കുകയാണെങ്കിൽ, ഒരു ഈ നോവലിലെ കഥാപാത്രങ്ങൾ നോക്കുമ്പോൾ ഒരു കഥാപാത്രം മാത്രം പൂർണ്ണമായി വേറിട്ട് നിൽക്കുന്നു. കൃഷ്ണൻ്റെ അമ്മ പേരില്ലാത്ത ഒരു കഥാപാത്രം. ബാക്കി എല്ലാ കഥാപാത്രങ്ങൾക്കും പേരുകൾ, നാടൻ പേരുകളുള്ളപ്പോൾ കൃഷ്ണൻ്റെ അമ്മ എന്ന പേരിൽ മാത്രം ഒരു കഥാപാത്രം വേറിട്ട് നിൽക്കുന്നു. എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഉദ്ദേശമുണ്ടായിരുന്നു അതിന്?
ഉണ്ട്. എൻ്റെ കൂടെ കൂടിരുന്ന് എഴുതിയ കൃഷ്ണൻ്റെ അമ്മയാണ്. ഞാനും കൃഷ്ണൻ്റെ അമ്മയും കൂടെയാണ് ഈ പുസ്തകം എഴുതിയത്. അതിന് സംശയമില്ലാത്ത കാര്യമാണ്. അവർ എന്നോട് ഇങ്ങനെ തൊട്ടടുത്തിരുന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അവർ പറയുന്നത് ഞാൻ എഴുതി വെക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് എനിക്കൊരു പേര് കൊടുക്കാനൊത്തില്ല. പക്ഷെ അവർക്ക് മുഖമുണ്ടായിരുന്നു, മുറുകിച്ചു വന്ന ചുണ്ടുകളുണ്ട്, അവരുടെ നിറനെറ്റി എനിക്ക് കാണാം, അവരുടെ അരിവാൾ എനിക്ക് കാണാം, അവരുടെ റൗക്ക എനിക്ക് കാണാം, അവരുടെ മണം, അത് ആ മണം, ആ ഗന്ധം. ബിക്കോസ് എനിക്കറിയാവുന്ന ഒത്തിരി അമ്മൂമ്മമാരുണ്ട് തകഴിയിൽ. അങ്ങനെ ഒരു അമ്മൂമ്മയാണത്. ആ അമ്മൂമ്മ എൻ്റെ അടുത്തിരുന്ന അരിവാൾ കൊണ്ട് പുറം ചൊറിഞ്ഞും തലചൊറിഞ്ഞും അടുത്തിരിക്കുന്ന പാക്കും വെട്ടുകയും മറ്റും ചെയ്തുകൊണ്ട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അവർ പ്രഹേളികയാണ്, അവരൊരു പ്രഹേളികയാണ്, സംശയമില്ല. ഒരു എനിഗ്മ അത്. ഇപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ തന്നെ എനിക്കൊരു ചെറിയ ശരീരത്തിലൊരു ഒരു എന്തൊക്കെയോ ഒരു ഒരു വ്യതിയാനം ഉണ്ടാകുന്നു. സത്യം അത് ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. അവർക്കൊരു പേര് കൊടുക്കാനുള്ള ശക്തി എനിക്കില്ല. അവർ പറഞ്ഞത് ഞാൻ ആത്മാർത്ഥമായിട്ട് എഴുതി വെച്ചു. അതാണ് എൻ്റെ സത്യം.
തീർച്ചയായും. എന്തായാലും ഒരു 20 വർഷത്തിന് ശേഷമാണ് താങ്കളുടെ ഒരു മലയാള നോവൽ പുറത്തിറങ്ങുന്നത്. എന്തുകൊണ്ട് അതിനിടയ്ക്ക് താങ്കൾ ഒരുപാട് ഇംഗ്ലീഷ് കഥകളും നോവലുകളും കവിതകളും മലയാളം കവിതകളും എഴുതി, മലയാളം സിനിമ സംവിധാനം ചെയ്തു. എന്തുകൊണ്ട് ഇത്രയും ഒരു ഗ്യാപ്പ് വന്നു ഒരു മലയാള നോവൽ കൂടി എഴുതാനായി?
അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിജു, എനിക്ക് ബലം പിടിച്ചൊന്നും എഴുതാൻ ഒക്കില്ല. അത് അതിന് വരേണ്ട ഒരു കാലമുണ്ട്, അത് വരും. അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയാണ് വിമിഷ്ടം, അത് എഴുതി പിടിപ്പിക്കണം. അപ്പോൾ ഇത് ഈ ഇംഗ്ലീഷിൽ എഴുതുന്നതൊന്നും നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളല്ല. അങ്ങനൊരു വ്യത്യാസമുണ്ട്. അത് അറിഞ്ഞുകൊണ്ടല്ല അപ്പോഴേ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സിൽ അങ്ങനൊരു അതൊരു ഡിസ്ലെക്സിയ ആയിരിക്കാം. ഭാഷയിൽ എനിക്ക് ചില കഥകൾ മലയാളത്തിലെ വരും, ചില കഥകൾ ഇംഗ്ലീഷിലാണ് വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ പ്രവാസി ആയതുകൊണ്ടാവാം. പക്ഷെ ഈ പ്രത്യേകിച്ച് മലയാളം നോവൽ ഈ കഥ എന്നിൽ കുറേ നാളായിട്ട് കിടന്നിരുന്നതാണ്. അപ്പോൾ അത് ഇവോൾവാണ്. ഇനി ഒരു പുതിയ കഥ എൻ്റെ മനസ്സിലുണ്ട്, അത് മലയാളത്തിൽ വരുന്നത്. അപ്പം ഈ മലയാളം എന്ന് പറയുന്നത് എൻ്റെ മാതൃഭാഷ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അമ്മ എന്നുള്ളൊരു ഒരു സങ്കല്പം. അപ്പോൾ അത് ഉണർത്തരുന്ന എഴുന്നേറ്റ് വരുന്നത് ഇങ്ങനെ ആ ഭാഷയിൽ ഇങ്ങനെ വന്ന് എന്നെ മറ്റൊന്നും എനിക്ക് ചെയ്യാനൊക്കില്ല, അതങ്ങനെ എഴുതാനൊക്കെ ആ ഭാഷയിൽ. അതുകൊണ്ടാണ് ഈ വ്യതിയാനം ഇംഗ്ലീഷിലും. അതുപോലെ കവിതകൾ, എനിക്ക് കവിതകൾ, എനിക്ക് ആരെപ്പറ്റി ഞാൻ, കവിത വളരെ സ്വകാര്യമായിട്ടുള്ള കാര്യമാണ്. എന്നെ കവിതയിലെല്ലാം ഞാനാണ്, ഞാൻ മാത്രമേ ഉള്ളൂ. അതൊരു സ്വാർത്ഥമായ എൻ്റെ ഒരു ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ എൻ്റെ ഓരോ ചെറുകഥകൾ ഇംഗ്ലീഷിലാണെങ്കിൽ അത് വേറെ എവിടെയോ നടക്കുന്നതാണ്, മലയാളത്തിലാണെങ്കിൽ അല്ല, മലയാളത്തിൽ എഴുതുന്നതെല്ലാം നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇംഗ്ലീഷ് നോവലുകൾ ഇപ്പോൾ എഴുതിയ രണ്ടെണ്ണവും, ഒന്ന് ചൈനയിലും തായ്ലൻഡിലും നടക്കുന്നതാണ്, മറ്റേത് ഓസ്ട്രേലിയയിലും മറ്റുള്ള വിദേശ രാജ്യങ്ങളിലും നടക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടോ എനിക്കൊരു അങ്ങനത്തെ ഒരു സെലക്റ്റീവ് ഒരു ഒരു പ്രോസസ്സ് എന്നിലുണ്ട്, അതുകൊണ്ടാവാം.
തീർച്ചയായും. പുണ്യമഹത്തിന് ശേഷം മറ്റൊരു സിനിമ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇനിയുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്? സിനിമകളും മറ്റുമൊക്കെ മനസ്സിലുണ്ടോ?
ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് ഈ ജോലി തിരക്ക് എന്ന് പറയുന്നൊരു വലിയ എക്സ്ക്യൂസ് ആണെങ്കിലും ശരിയല്ല എങ്കിലും, പക്ഷേ അതാണ് കാരണം. അതുകൊണ്ട് ഞാനിനി കൂടുതൽ സമയം എഴുത്തിലോട്ട് മാറാനുള്ള ഒരു തീരുമാനം കുറേ നാളായിട്ടുണ്ട്. അത് അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് അത് കാരണം ഇനി സിനിമകളിലോട്ടും ഇറങ്ങാനൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഒന്ന് രണ്ട് കഥകളുണ്ട് മനസ്സിൽ. ഒരു ഓസ്ട്രേലിയയിലും കേരളത്തിലും നടക്കുന്നതായിട്ടുള്ള ഒരു ഒരു കഥയുണ്ട്. പിന്നെ എൻ്റെ ഇംഗ്ലീഷ് നോവലിനെ ബേസ് ചെയ്തൊരു കഥയുണ്ട്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ ഇച്ചിരി ബിഗ് ബിഗ് ബഡ്ജറ്റ് ഫിലിംസാണ്. അപ്പോൾ അതിന് പ്രൊഡ്യൂസേഴ്സിനെയും മറ്റും നോക്കി നമ്മൾ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മറ്റൊരു കാര്യം ഇപ്പം ഞാൻ ചെയ്യുന്നത് കേരളത്തിലെ ഇപ്പോൾ വളരെ മിടുക്കന്മാരായ സംവിധായകന്മാർക്ക് ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിൽ അവരുമായിട്ട് യോജിച്ച് നല്ല സിനിമകൾ കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു ചെറിയ ആഗ്രഹവും മനസ്സിലുണ്ട്.
തീർച്ചയായും. അപ്പോൾ ഓസ്ട്രേലിയൻ മലയാളി സമൂഹത്തിനിടയിൽ നിന്ന് അത്തരത്തിൽ ഒരു മുഖ്യധാരയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു എഴുത്തുകാരനെയും സിനിമാക്കാരനെയും സിനിമാ സംവിധായകനെയും പ്രൊഡ്യൂസറേയും നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വളരെയധികം നന്ദി ശ്രീ രാജ് നായർ, ഇത്രയും നേരം SBS മലയാളത്തിലൂടെ ഓസ്ട്രേലിയൻ മലയാളികളോട് സംസാരിച്ചതിന്.
വളരെയധികം നന്ദി. വളരെയധികം നന്ദി SBS DJ ശിവദാസിനും. നന്ദി.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.